John.
Allahu Akbar, Allahu Akbar, Allahu Akbar, Allahu Akbar. Ashhadu an la ilaha illallah. أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر Allahu Akbar La ilaha illallah
Assalamualaikum warahmatullahi wabarakatuh. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين يا نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين في بيوت أذن الله أن يرفع ويذكر فيها ويذكر في اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب.
ان آیات کا ترجمہ ہے کہ ایسے گھروں میں جن کے متعلق اللہ نے اذن دیا ہے,
ഈ ആയത്തുകളുടെ തർജ്ജമ ഇപ്രകാരമാണ്, ചില വീടുകളിലാണ് അതുള്ളത്, അവ ഉയർത്തപ്പെടാനും അവയിൽ വെച്ച് അള്ളാഹുവിന്റെ നാമം സ്മരിക്കപ്പെടാനും അവൻ കൽപ്പിച്ചിരിക്കുന്നു. അവിടെ വെച്ച് രാവിലെയും വൈകുന്നേരവും അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. ചില പുരുഷന്മാർ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്നും സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്നും വ്യാപാരമോ ക്രയവിക്രയമോ അവരെ അശ്രദ്ധരാക്കുന്നില്ല. ഹൃദയങ്ങളും കണ്ണുകളും അടിമേലായി മറിഞ്ഞു പോകുന്ന ആ നാളിനെ അവർ ഭയപ്പെടുന്നു. തൽഫലമായി അവർ പ്രവർത്തിച്ചതിന് അള്ളാഹു അവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകുന്നതാണ്. അവന്റെ അനുഗ്രഹത്തിൽ നിന്നും അവർക്ക് കൂടുതൽ നൽകുകയും ചെയ്യും. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ അവൻ ജീവിത വിഭവം നൽകുന്നതാണ്. അള്ളാഹു തആല ന്യൂസിലാൻഡ് ജമാഅത്തിന് ഒരു മസ്ജിദ് നിർമ്മിക്കാനുള്ള തൗഫീക്ക് ഇന്ന് നൽകിയിരിക്കുകയാണ്. ഈ മസ്ജിദ് ജമാഅത്തിനായി എല്ലാ നിലയിലും അള്ളാഹു അനുഗ്രഹപൂർണമാക്കി മാറ്റട്ടെ. ന്യൂസിലാൻഡ് ജമാഅത്ത് ചെറിയൊരു ജമാഅത്താണ്. എല്ലാവരും കൂടി 400 ആളുകളാണുള്ളത്. ഈ മസ്ജിദ് വളരെ മനോഹരവും നല്ല നിലയിലുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴത്തെ അംഗസംഖ്യ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ വിസ്തീർണം കൂടുതലാണ്. അള്ളാഹു ഇതിനെ വേഗം നിറഞ്ഞു കവിയുന്നതാക്കി മാറ്റട്ടെ. പള്ളി നിർമ്മാണത്തിൽ പലരും രാപ്പകൽ ജോലി ചെയ്ത് കൊണ്ടാണ് ഇതിനെ പൂർത്തിയാക്കിയത്. ചില ജമാഅത്തംഗങ്ങൾ രാപ്പകലെന്ന് നോക്കാതെ വളരെ ആവേശത്തോടുകൂടി ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നാണ് എന്നോട് പറയപ്പെട്ടിട്ടുള്ളത്. ജമാഅത്തിൽ പൊതുവിൽ ഉണ്ടാകുന്നത് പോലെ സ്വയം ജോലി ചെയ്ത് ചിലവ് കുറക്കാനും സാധിച്ചിട്ടുണ്ട്. പള്ളി നിർമ്മാണവും പഴയ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും മറ്റുമായി 3.5 മില്യൺ അടുത്ത് ചെലവ് വന്നിട്ടുണ്ട്. 3.1 മില്യൺ മസ്ജിദിന് വേണ്ടി ചെലവാക്കി, ബാക്കിയുള്ള സംഖ്യ അടുക്കളയും മറ്റു അറ്റകുറ്റപ്പണികൾക്കുമായി ചെലവാക്കി. ജമാഅത്തംഗങ്ങൾ കുറവായത് കാരണം പെട്ടെന്ന് ഇത്ര വലിയ സംഖ്യ ജമാഅത്തിന് സ്വരുകൂട്ടാൻ സാധിക്കാതെ വന്നു. വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് കടം വാങ്ങേണ്ടതായി വന്നു. ജമാഅത്തംഗങ്ങൾ ഈ കടം ഉടനെ തിരിച്ചു വീട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ജമാഅത്ത് സ്ഥാപിതമായിട്ട് 25 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ജമാഅത്തിന്റെ അംഗസംഖ്യ കുറവായിരുന്നിട്ടുകൂടി ഒരു മസ്ജിദ് ഉപഹാരമായി അള്ളാഹുവിന് സമർപ്പിക്കാനുള്ള ആഗ്രഹം ജമാഅത്തംഗങ്ങൾക്ക് ഉണ്ടായി. അള്ളാഹുവിന്റെ വീട് പണിതുകൊണ്ട് ഈ ഒരു ഉപഹാരം സമർപ്പിക്കാനാണ് അവർ ആഗ്രഹിച്ചത്. ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകേണ്ടത് തന്നെയാണ്. അള്ളാഹുവിന്റെ സമക്ഷം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ഉപഹാരം ഇത് കടമായി തന്നെ നിലനിൽക്കരുത്. ഉടനെ ഈ കടം വീട്ടാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ നിസ്വാർത്ഥമായ ത്യാഗം ദൈവസമക്ഷം സമർപ്പിക്കുന്നവരായി നിങ്ങൾ മാറുന്നതാണ്. ജമാഅത്ത് അംഗങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ജമാഅത്ത് ഈ കടം വാങ്ങിയത്. അള്ളാഹുവിന്റെ പ്രീതിക്കായി ത്യാഗം ചെയ്തുകൊണ്ട് മസ്ജിദ് നിർമ്മിക്കുന്നവരായി നിങ്ങൾ മാറുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അള്ളാഹുവിന് വേണ്ടി ഈ ലോകത്ത് വീട് നിർമ്മിച്ചവന് സ്വർഗത്തിൽ അള്ളാഹു ഒരു വീടുണ്ടാക്കി കൊടുക്കുന്നതാണ്. അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിക്കാത്തവരാരുണ്ട്? തനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് ആഗ്രഹിക്കാത്തവരാരുണ്ട്? അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവനായി താൻ മാറരുതെന്ന് ഒരു അഹമ്മദിയും ഒരിക്കലും ചിന്തിക്കില്ല. അള്ളാഹു സ്വർഗത്തിൽ ഉപഹാരമായി നൽകുന്ന വീടിനെ ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാകില്ല. ധനത്യാഗത്തിൽ ഉത്തരോത്തരം മുന്നേറുന്നു എന്നത് അഹമ്മദിയ ജമാഅത്തിന്റെ സൌന്ദര്യമാണ്. ഇത് നമുക്ക് ലോകത്തെവിടെയും കാണാൻ സാധിക്കുന്നതാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇക്കാലത്ത് ഇസ്ലാമിന്റെ സന്ദേശം ലോകമാസകലം എത്തിക്കുന്നതിനായി സഹാബാക്കളിൽ ധനത്യാഗത്തിന്റെ ദീപം തെളിയിക്കുകയുണ്ടായി. സഹാബാക്കളുടെ ആത്മാർത്ഥമായ ത്യാഗവും കൂറും കണ്ടുകൊണ്ട് ആ മഹാത്മാവ് പറയുകയുണ്ടായി, ഇവരുടെ ഈ ആവേശം കണ്ടുകൊണ്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. ജമാഅത്ത് അംഗങ്ങളുടെ ഇന്നത്തെ അവസ്ഥയും ഇത് തന്നെയാണ്. നൂറ് വർഷം പിന്നിട്ടിട്ടും ഇതേ അവസ്ഥയാണ് ഇന്നുള്ളത്. എല്ലാ നാട്ടിലെയും അവസ്ഥ ഇതാണ്. ആത്മാർത്ഥതയിലും കൂറിലും എല്ലാ അഹമ്മദികളും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസിലാൻഡിൽ ഇപ്പോൾ ജമാഅത്ത് അംഗങ്ങളുടെ അംഗസംഖ്യയിൽ 60% കൂടുതൽ ആളുകളും ഫിജിയിൽ നിന്നും വന്നവരാണ്. ഏകദേശം 23% പാകിസ്ഥാനി മുഹാജിറുകളാണ്. ബാക്കി മറ്റു സമൂഹത്തിൽ നിന്നും വന്നവരാണ്. ചെറിയ ഒരു ജമാഅത്താണെങ്കിലും വിവിധ തരം സമൂഹങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നു. എന്നാൽ ഇഖ്ലാസിലും കൂറിലും ഓരോരുത്തരും മറ്റുള്ളവരെ മുൻകടക്കാനാണ് ശ്രമിക്കുന്നത്. നാം ഓർക്കേണ്ട ഒരു കാര്യം, താൽക്കാലികമായ കൂറോ ആത്മാർത്ഥതയോ സമയത്തിന്റെ ത്യാഗമോ ഒരു യഥാർത്ഥ അഹമ്മദിയുടെ സ്വഭാവമല്ല. സ്ഥിരചിത്തതയോടുകൂടി നന്മയിൽ മുന്നേറുക, തഖ്വയിലൂടെ ചരിക്കുക, തന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എപ്പോഴും ഓർക്കുക, ഇവയാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ മഹത്വം. മഹത്വം ഇതായിരിക്കേണ്ടതാണ്. ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് നാം എപ്പോഴും മുന്നിൽ വെക്കേണ്ടതാണ്. ഇത് സംബന്ധമായി ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്, വിവിധ സമൂഹത്തിലുള്ള ജനങ്ങൾ അറിവില്ലായ്മയും ഭീരുത്വവും കാരണമായി, അവർക്ക് അറിവില്ലാത്തത് കാരണം, ഭീരുത്വം കാരണം വിവിധ തരം കാര്യങ്ങൾ തങ്ങളുടെ ജീവിത ലക്ഷ്യമായി നിർണയിച്ചിരിക്കുന്നു. ഭൗതികതയിൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഇവയെല്ലാം. അതിൽ മാത്രം അവരുടെ ലക്ഷ്യങ്ങൾ ഒതുങ്ങുന്നു. എന്നാൽ അള്ളാഹു തന്റെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്ന ജീവിത ലക്ഷ്യം ഇതാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ഞാൻ ജിന്നിനെയും മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്നെ തിരിച്ചറിയാനും എന്നെ ആരാധിക്കാനും വേണ്ടിയാണ്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിന്റെ യഥാർത്ഥ ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കുക, അവനെക്കുറിച്ചുള്ള ജ്ഞാനം കരസ്ഥമാക്കുക, അതിനുവേണ്ടിയായിത്തീരുക എന്നതാണ്. അതിനാൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിൽ ചേർന്നുകൊണ്ട് താൽക്കാലികമായ ആവേശം കാണിക്കുകയും താൽക്കാലികമായ ത്യാഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്യലല്ല നമ്മളുടെ ലക്ഷ്യം. സ്ഥിരതയോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കുമ്പോഴാണ് ആരാധനയുടെ കടമ നിറവേറ്റപ്പെടുക. അള്ളാഹു എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനാണെന്ന് അറിവുണ്ടായിരിക്കണം. അവൻ എന്റെ എല്ലാ വാക്കും പ്രവൃത്തിയും കാണുന്നുണ്ട് എന്നും അവൻ ബാഹ്യമായ കാര്യങ്ങൾ മാത്രമല്ല കാണുന്നത്, മറിച്ച് എന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ വരെ അവന്റെ ദൃഷ്ടി എത്തുന്നുണ്ടെന്നും പ്രത്യക്ഷപ്പെടാത്ത എന്റെ നിയ്യത്തുകളെക്കുറിച്ചും അവൻ അറിവുണ്ടെന്നുമുള്ള ധാരണ നമുക്കുണ്ടാകണം. ഈ ഒരവസ്ഥ കൈവരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അള്ളാഹുവിന്റെ പ്രീതിക്കായി പ്രയത്നിക്കുകയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രമാകരുത്. ഓരോ പ്രവൃത്തിയും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയായിരിക്കണം. അള്ളാഹുവിന്റെ സഹായം ആവശ്യമുള്ളപ്പോൾ മാത്രമാകരുത് നമ്മുടെ ആരാധനകൾ. ഏതെങ്കിലും ബുദ്ധിമുട്ടിൽ അകപ്പെടുമ്പോഴോ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാതിരിക്കുമ്പോഴോ ആരാധിക്കുന്നവരായി മാറരുത്. മറിച്ച് സമൃദ്ധിയിലും ആശ്വാസത്തിലും നാം ആരാധിക്കുന്നവരാകേണ്ടതാണ്. ഭൗതികമായ പ്രശ്നങ്ങളോ നൂലാമാലകളോ ബിസിനസ്സോ അള്ളാഹുവിൽ നിന്നും നമ്മെ അകറ്റുന്നതാകരുത്. ഈ മസ്ജിദ് വെറും ഒരു കെട്ടിടം മാത്രമായി അവശേഷിക്കരുത്. ഈ മസ്ജിദിന്റെ വിശാലതയും സൗന്ദര്യവും ഇതിനു വേണ്ടി ഞങ്ങൾ ഇത്രയും സമയം ചെലവഴിച്ചുവെന്ന് ഓർമ്മിപ്പിക്കുന്നത് മാത്രമാകരുത്. ഇത് കാണുമ്പോൾ ഇതിനായി ഇത്ര വക്കാറെ അമലുകൾ ഞങ്ങൾ ചെയ്തെന്നും ഇത്ര പണം ഇത് മുഖേന നമുക്ക് മിച്ചം വെക്കാൻ സാധിച്ചുവെന്നും ഇത്ര മണിക്കൂർ ഞങ്ങൾ ശ്രമദാനം ചെയ്തെന്നും ഇത്ര പണം ഇതിനായി നൽകിയെന്നും ഉറപ്പെടുത്തുന്നത് മാത്രമാകരുത്. മറിച്ച് ഈ കെട്ടിടം ഈ ലോകത്ത് അള്ളാഹുവിനു വേണ്ടി വീടുണ്ടാക്കുന്നവർക്ക് പരലോകത്ത് വീട് ലഭിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നതായിരിക്കണം. എന്നാൽ അവിടെ വീട് ലഭിക്കുന്നത് ഈ വീട് നിർമ്മിച്ചതിന് ശേഷം അതിന്റെ കടമകൾ നിറവേറ്റപ്പെടുമ്പോഴാണ്. മസ്ജിദിന്റെ കടമകൾ നിറവേറ്റപ്പെടുന്നത് ഞാൻ പ്രാരംഭത്തിൽ പാരായണം ചെയ്ത വചനങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കപ്പെടുമ്പോഴാണ്. അല്ലാഹു പറയുന്നു, ലാ തുലഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ, യഥാർത്ഥ വിശ്വാസികളെ അവരുടെ കച്ചവടമോ ക്രയവിക്രയമോ ഒരിക്കലും അശ്രദ്ധമാക്കുന്നില്ല. ഏതിൽ നിന്നാണ് അവരെ അശ്രദ്ധമാക്കാത്തത്? പറയുന്നു, അൻസിക്രില്ലാഹി, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന്, നമസ്കാരം നിലനിർത്തപ്പെടുന്നതിൽ നിന്ന്, സക്കാത്ത് നൽകുന്നതിൽ നിന്ന്. അതിനാൽ മുകളിൽ പറഞ്ഞ വിശ്വാസികളുടെ ഗുണങ്ങളുള്ള അഹമ്മദികളായി നാം മാറേണ്ടതാണ്. ഇവിടെ മുമ്പ് നമസ്കാര സെന്റർ ഉണ്ടായിരുന്നു. നമസ്കാര സെന്ററും മസ്ജിദും തമ്മിൽ ബാഹ്യമായ വ്യത്യാസവുമുണ്ട്. സെന്റർ ഒരു ഹാൾ മാത്രമായിരിക്കും. മസ്ജിദിന് മിനാരവും കുബ്ബയും ഉണ്ടാകും. മസ്ജിദ് എന്ന പേര് വരുമ്പോൾ തന്നെ അതിന് പ്രത്യേകമായ ഒരു പവിത്രത മനസ്സുകളിൽ തെളിയുന്നു. ഇവിടെ ഒരു മസ്ജിദ് നിർമ്മിക്കുക എന്ന് എന്റെ ആദ്യ സന്ദർശനത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ അതിന്റെ മിനാരവും കുബ്ബയും എല്ലാം തന്നെ അതിന്റെ കടമ നിറവേറ്റുന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരുക്കുമെന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. സമയവും ധനവും എല്ലാം ചെലവഴിച്ചുകൊണ്ട് നാം നിർമ്മിച്ച ഈ മസ്ജിദിനോടുള്ള കടമ നിറവേറ്റുവാനുള്ള ചിന്തയും നമ്മളിൽ ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം മസ്ജിദിന്റെ മിനാരവും കുബ്ബയും ചുറ്റുപാടുള്ളവരുടെ ശ്രദ്ധ ഇതിലേക്ക് ആകർഷിക്കാൻ ഉതകുന്നതാകുന്നു. ഇത് മുഖേന തബ്ലീഗിനുള്ള വഴികൾ തുറക്കപ്പെടുന്നതുമാണ്. ജനങ്ങൾ ഇതിലേക്ക് ശ്രദ്ധിക്കുന്നതാണ്. ഇസ്ലാമിന്റെ ശരിയായ ചിത്രം കാണാൻ ജനങ്ങൾ ഇവിടേക്ക് വരും. അതല്ലെങ്കിൽ ഇവർ ഏതുതരം മുസ്ലിങ്ങളാണെന്ന് നോക്കാൻ ജനങ്ങൾ ഇവിടേക്ക് വരുന്നതാണ്. മസ്ജിദിന്റെ നിർമ്മാണത്തോടുകൂടി അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ചുള്ള പ്രചാരം പലമടങ്ങ് വർദ്ധിച്ചതായിട്ടാണ് എനിക്ക് ഇതുവരെയുള്ള അനുഭവങ്ങൾ. ഇങ്ങനെ ജനങ്ങൾ അറിയുന്നത് കാരണം ഈ മസ്ജിദിനോടുള്ള കടമ നിറവേറ്റുന്നതിലേക്ക് ശ്രദ്ധയുണ്ടാകുന്നതാണ്. ഇവിടെ താമസിക്കുന്നവർ അതിന്റെ കടമ നിറവേറ്റുന്നവരായി മാറുന്നതാണ്. ജമാഅത്ത് അംഗങ്ങൾക്ക് ഇതിലേക്ക് ശ്രദ്ധ ഉണ്ടായിത്തീരേണ്ടതുമാണ്. മസ്ജിദിന്റെ കടമ എന്താണ്? നിങ്ങളുടെ കച്ചവടവും ക്രയവിക്രയവും നിങ്ങളുടെ ജോലി തിരക്കും നിങ്ങളെ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും അകറ്റുന്നതായിരിക്കരുത് എന്നുള്ളതാണ് ആദ്യത്തെ കടമ. മറിച്ച് ഈ കച്ചവടങ്ങളും നിങ്ങളെ അള്ളാഹുവിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതായി മാറേണ്ടതാണ്. നമസ്കാരത്തിലേക്ക് വരിക എന്ന ശബ്ദം കേൾക്കുമ്പോൾ കച്ചവടമെല്ലാം മറന്നുകളയുക, എല്ലാ ബിസിനസ്സുകളും മറന്നുകളയുക, എന്നിട്ട് മസ്ജിദിലേക്ക് കുതിക്കുക. ദൂരം കൂടുതലാണെന്നോ ബാങ്ക് അകത്ത് മാത്രമാണല്ലോ കേൾക്കുക, പുറത്തേക്ക് വരുന്നില്ലല്ലോ. ഇന്ന് കൊടുത്ത ബാങ്ക് വളരെ പതുങ്ങിയ സ്വരത്തിലായിരുന്നു, അത് ഹാളിൽ വരെ കുറച്ചേ കേട്ടിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റുമോ എന്ന് ആർക്കെങ്കിലും ഇക്കാലത്ത് പറയാൻ പറ്റുമോ? എന്നാൽ ഇക്കാര്യത്തിൽ ശ്രദ്ധ നമുക്കാണ് ഉണ്ടാകേണ്ടത്. കാരണം മസ്ജിദ് നാമാണ് നിർമ്മിച്ചത്. അള്ളാഹുവിനെ ആരാധിക്കുന്ന കടമ നിറവേറ്റാനാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ജീവിത ലക്ഷ്യം തിരിച്ചറിയുന്നതിനാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ ഇക്കാലത്ത് എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. നമസ്കാരത്തിന്റെ സമയം വരുമ്പോൾ ബാങ്കിന്റെ ശബ്ദത്തിൽ അലാറം വെക്കുക. പള്ളിയുടെ അടുത്തുള്ളവർ പള്ളിയിൽ വന്ന് നമസ്കരിക്കുക. ദൂരെയുള്ളവർ നമസ്കാരമനുഷ്ഠിക്കുന്നതിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നമസ്കാരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് അനുഷ്ഠിക്കുമ്പോൾ ജനങ്ങൾ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയും ഇവരേത് കൂട്ടരാണെന്നറിയാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതുപോലെ മസ്ജിദിന്റെ ഈ കെട്ടിടവും തബ്ലീഗിനുള്ള മാർഗമായി തീരുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ മസ്ജിദിലേക്ക് ക്ഷണിക്കും. അള്ളാഹുവിന്റെ സ്മരണ ഇവിടെ നടക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ സന്ദേശം എത്തിക്കുന്ന പ്രവർത്തനം നടക്കുകയും ചെയ്യും. അങ്ങനെ നന്മയുടെ ഈ ശൃംഖല അള്ളാഹുവിന്റെ സാമീപ്യം നൽകുന്നതായി മാറുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കളിൽ വലിയ പരിവർത്തനമാണ് ഉണ്ടാക്കിയിരുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ ഉദാഹരണമാണ് മുകളിലെ ആയത്തിൽ അള്ളാഹു നൽകുന്നത്. ഇവർ കോടിക്കണക്കിനുള്ള ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടിരുന്നു. എന്നിട്ടും അള്ളാഹുവിന്റെ സ്മരണയിൽ ഹൃദയം നിറഞ്ഞുകൊണ്ടിരുന്നു. നമസ്കാരമനുഷ്ഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരുന്നു. സാമ്പത്തിക ത്യാഗത്തിലേക്ക് അവരുടെ ശ്രദ്ധയുണ്ടായിരുന്നു. ഈയൊരു വിപ്ലവം സംജാതമാക്കാനാണ് ഇക്കാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ ദാസനെ അള്ളാഹു അയച്ചത്. അള്ളാഹുമായുള്ള ബന്ധം നിങ്ങൾ ശക്തിപ്പെടുത്തുക, നിങ്ങളുടെ നമസ്കാരങ്ങളെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാനായി സാമ്പത്തിക ത്യാഗം ചെയ്യുക. സാമ്പത്തിക ത്യാഗത്തിന്റെ കാര്യത്തിൽ ജമാഅത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മുമ്പന്തിയിലാണെന്ന കാര്യം ഞാൻ പറയാറുള്ളതാണ്. ജമാഅത്ത് ചരിത്രം ഇത് നമ്മോട് പറയുകയും ചെയ്യുന്നു, മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഇക്കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധയും ഉണ്ടായിരിക്കും. എന്നാൽ നമസ്കാരം നിലനിർത്തുന്ന കാര്യത്തിലേക്കും വളരെയധികം ശ്രദ്ധ അനിവാര്യമാണ്. ഇബാദത്തിന്റെ ഉന്നത സ്ഥാനം കരസ്ഥമാക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതിലേക്ക് ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. പള്ളിയിൽ എപ്പോഴും വന്നുകൊണ്ട് ഇതിനെ ജന നിബിഡമാക്കുക. നമസ്കാരം നിലനിർത്തപ്പെടുന്നത് ജമാഅത്തായ നമസ്കാരം അനുഷ്ഠിക്കപ്പെടുമ്പോഴാണ്. മസ്ജിദ് നിർമ്മിക്കുന്നതും ജമാഅത്തായ നമസ്കാരം അനുഷ്ഠിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു പറയുന്നു, യഥാർത്ഥ വിശ്വാസിക്ക് ഈ ലോകത്തേക്കാൾ കൂടുതൽ ചിന്ത പരലോകത്തെക്കുറിച്ചായിരിക്കും ഉണ്ടാവുക. മനുഷ്യൻ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത അധികരിക്കുന്നു, വിലപിക്കുകയും പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്യുന്നു, ദുആക്കായി പറയുകയും ചെയ്യുന്നു, പര്യവസാനം നന്നായി തീരാനായി പ്രാർത്ഥിക്കാൻ പറയുന്നു. അള്ളാഹു പറയുന്നു, യഥാർത്ഥ വിശ്വാസികളുടെ ഈ അവസ്ഥ തന്റെ വയസ്സിന്റെ അവസാന നാളുകളിലല്ല ഉണ്ടാവുക, മറിച്ച് അള്ളാഹുവിലേക്കുള്ള അവരുടെ ശ്രദ്ധ ആരാധനയിലേക്കുള്ള അവരുടെ ശ്രദ്ധ തങ്ങളുടെ ഹൃദയശുദ്ധി വരുത്താനുള്ള പ്രയത്നം യുവത്വത്തിലും സന്തോഷ നാളുകളിലും എല്ലാം ഉണ്ടാകുന്നു. യുവത്വത്തിലും സന്തോഷ നാളുകളിലും അള്ളാഹുവിനെ അവർ ഓർക്കുന്നു. രാവും പകലും അള്ളാഹുവിനെ അവർ ഓർക്കുന്നു. പരലോക ഭയമാണ് അവർക്ക് എപ്പോഴും ഉണ്ടാകുന്നതെന്നാണ് ഇതിന് കാരണം. അവരുടെ ഹൃദയം വിറകൊള്ളുന്നതാണ്. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ അവസ്ഥ വിവരിക്കുകയുണ്ടായി. ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു അവസ്ഥയാണ് നമ്മളിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. ആ മഹാത്മാവ് പറയുന്നു, എപ്പോഴും ഹൃദയം ദുഃഖത്തിൽ അമർന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മുടെ ജമാഅത്തിലുള്ളവർക്കും സഹാബാക്കൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ തന്നെ നൽകുമാറാകട്ടെ. സഹാബാക്കൾക്ക് ഉണ്ടായിരുന്നതുപോലുള്ള സത്യസന്ധതയും ആത്മാർത്ഥതയും അനുസരണവും ഇവരിലും ഉണ്ടാകുമാറാകട്ടെ. അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും അവർ ഭയപ്പെടാതിരിക്കട്ടെ. അവർ ദൈവഭക്തിയുള്ളവരായി തീരട്ടെ. അള്ളാഹുവിന്റെ സ്നേഹം ദൈവഭക്തിയുള്ളവരുടെ കൂടെയാണ് ഉണ്ടാവുക. ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളെ അള്ളാഹുവിന്റെ കൽപ്പനകളാൽ ഉയർത്തപ്പെടുന്ന വീടുകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുക. അതിനാൽ അള്ളാഹുവിന്റെ സ്മരണയാൽ വീടുകളെയും നിറയ്ക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഭയവും എപ്പോഴും ഹൃദയത്തിൽ നിർത്തേണ്ട ആവശ്യമാണുള്ളത്. ലോകത്തെ കുറിച്ചുള്ള ഭയം, ഭൗതിക കച്ചവടത്തെക്കുറിച്ചുള്ള ഭയം, ഇവയെല്ലാം തന്നെ അള്ളാഹുവിന്റെ ഭയത്തിനെതിരിൽ ഒന്നുമായിരിക്കരുത്. ഹസ്രത്ത് മുസീമ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജമാഅത്തിന് പലവരും നൽകിയിട്ടുള്ള ഉപദേശം ഇതാണ്, നിങ്ങൾ തഖ്വ സ്വയത്തമാക്കുക, അള്ളാഹുവിനെ മറ്റെല്ലാറ്റിനേക്കാളും മുന്തിക്കുക. പറയുന്നു, ഭൗതികതയുടെ പിന്നാലെ പോകുന്നതിലൂടെ ഇതെന്റെ വാക്കുകളാണ്. അതായത് ഭൗതികതയുടെ പിന്നാലെ പോകുന്നതിലൂടെ കുറച്ചു കാലത്തേക്ക് താൽക്കാലിക ഗുണം ലഭിച്ചെങ്കിലായി അതിലും എപ്പോഴും അസ്വസ്ഥതയായിരിക്കും ഉണ്ടാവുക. എന്ത് സംഭവിക്കും എന്ന അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ അള്ളാഹുവിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ അവന്റേതായിത്തീർന്നാൽ ദീനും ലഭിക്കും ദുനിയാവും ലഭിക്കുന്നതാണ്. അള്ളാഹുവിനെയും ലഭിക്കും ഭൗതികതയും ലഭിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ ഞാൻ പറഞ്ഞതുപോലെ കോടികളുടെ ബിസിനസ് നടത്തിയിരുന്നു. എന്നാലും ഒരിക്കലും തങ്ങളുടെ ആരാധനകളെ അവർ മറന്നില്ല. ഒരിക്കലും ദൈവസ്മരണയെ അവർ മറന്നില്ല. അള്ളാഹുവിനോടുള്ള ഭയത്തെ ഒരിക്കലും അവർ മറന്നില്ല. അതിനാൽ ഇക്കാലത്ത് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ വന്ന നാം നമ്മിൽ പരിശുദ്ധ മാറ്റം വരുത്തുമെന്ന് പറയുന്നു. ഇവയെല്ലാം പരിവർത്തനമായി തീരുന്നത് യഥാർത്ഥ അർത്ഥത്തിലായിത്തീരുമ്പോഴാണ്. വെറും വീരവാദം മാത്രമായിരിക്കരുത്. ഈ പരിശുദ്ധ മാറ്റം ശരിയായ അർത്ഥത്തിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, തക്വയിൽ ചരിക്കുന്നവരായി നിങ്ങൾ മാറുകയാണെങ്കിൽ, നിങ്ങളുടെ നമസ്കാര സമയത്ത് തന്നെ അനുഷ്ഠിക്കപ്പെടുകയും അള്ളാഹുവിന്റെ പ്രീതിക്കായും അതോടൊപ്പം മറ്റു പ്രവൃത്തികളും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനുമായി തീരുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പക്കൽ പ്രതിഫലം കരസ്ഥമാക്കുന്നവരായി നിങ്ങൾ മാറുന്നതാണ് എന്ന് അള്ളാഹു പറയുന്നു. നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ പൂർത്തിയാക്കപ്പെടുന്നതാണ്. ആത്മീയ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹു ഭൗതിക പ്രവൃത്തികൾ ജോലികൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് പറഞ്ഞത് അള്ളാഹുവിന്റെ സ്മരണ ഒരിക്കലും മറന്നുപോകരുത്. ഭൗതിക ജോലികൾ കാരണം നമസ്കാരം നഷ്ടപ്പെടുത്തുന്നവരായി നിങ്ങൾ മാറരുത്. അങ്ങനെ നിങ്ങളുടെ സൃഷ്ടിപ്പിന് ലക്ഷ്യം മറക്കുന്നവരായി മാറരുത്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, നിങ്ങൾ നമസ്കാരം മറക്കുന്നവരും ഭൗതിക ജോലികളിൽ നിമഗ്നരുമാണെങ്കിൽ നിങ്ങൾക്കും മറ്റുള്ളവർക്കും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഈ ബയ്യത്ത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഈ അന്തരത്തെ പ്രകടമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നാം നമ്മെ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇത് വ്യക്തമാക്കേണ്ടതാണ്. നാം നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും തന്നെ അള്ളാഹുവിന്റെ പ്രീതിക്കനുഗുണമാക്കി വെക്കുമ്പോഴാണ് ഇത് വ്യക്തമാക്കപ്പെടുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ദൈവഭയം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ദൃഷ്ടി ഈ ലോകത്തെ അപേക്ഷിച്ച് പരലോകത്തേക്ക് പതിയുമ്പോഴായിരിക്കും. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇതിനെ വ്യക്തമാക്കിക്കൊണ്ട് ഇപ്രകാരം പറയുന്നു, ഓർക്കുക, അള്ളാഹുവിന്റെ പരിപൂർണ ദാസരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ലാ തുലിഹിം തിജാരത്തും വലാ ബൈഉൻ അനദിക്രില്ല എന്നാണ്. അള്ളാഹുമായി യഥാർത്ഥ ബന്ധവും സ്നേഹവും ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുത്താൽ പിന്നീട് അത് അവരിൽ നിന്നും അകലുക തന്നെയില്ല. ഇതിന്റെ ഒരവസ്ഥ നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കാം. ഒരാളുടെ കുട്ടി രോഗിയാണെങ്കിൽ ആ വ്യക്തി എവിടെ പോയാലും ഏത് ജോലിയിൽ മുഴുകിയാലും അവന്റെ ഹൃദയവും ശ്രദ്ധയും എല്ലാ കുട്ടിയിലായിരിക്കും. ഇതേപോലെ ആരാണോ അള്ളാഹുമായി സംശുദ്ധമായ ബന്ധവും സ്നേഹവും ഉണ്ടാക്കുന്നത്, ഒരവസ്ഥയിലും അവർ അള്ളാഹുവിനെ മറക്കുന്നില്ല. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ദീനും ദുനിയാവും ഒരു സ്ഥലത്തു ഒന്നിക്കുന്നതല്ല. ഇത് തീർച്ചയായും ശരിയാണ്. എന്നാൽ പറയുന്നു, എന്നാൽ കൃഷിക്കാരൻ കൃഷിയും കച്ചവടക്കാരൻ കച്ചവടത്തെയും ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗവും വ്യവസായികൾ തങ്ങളുടെ വ്യവസായങ്ങളും ഉപേക്ഷിക്കണം എന്നല്ല നാം പറയുന്നത്. എന്നിട്ട് കൈയും കെട്ടി ഇരിക്കണമെന്നല്ല ഇതിന്റെ അർത്ഥം. മറിച്ച് നാം പറയുന്നത് ലാ തുലഹിയും തിജാരത്തും വലാ ബൈഉൻ അൻ സിക്രില്ല എന്നാണ്. ദസ്ത്ബാക്കാർ ദിൽ ബായാർ എന്ന അവസ്ഥയായിരിക്കണം. കൈപ്രവർത്തന നിരതവും ഹൃദയം ദൈവസ്മരണയിൽ മുഴുകുകയും ചെയ്യണം. കച്ചവടക്കാരൻ കച്ചവടത്തിലും കർഷകൻ കൃഷിയിലും രാജാവ് ഭരണകാര്യത്തിലും ശ്രദ്ധിക്കണം. ഓരോരുത്തരും അവരവരുടെ പ്രവർത്തനത്തിൽ അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക. അവന്റെ മഹത്വവും പ്രതാപവും മുമ്പിൽ കാണുകയും അവന്റെ കൽപ്പനകളും നിർദ്ദിച്ച കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കാം. അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അള്ളാഹുവിന്റെ കൽപ്പന മുമ്പിൽ വെക്കുമ്പോൾ ഓരോ പ്രവർത്തന രൂപം മുമ്പിൽ വരുന്നതാണ്. അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മനുഷ്യൻ പ്രവർത്തിക്കുന്നതായിരിക്കും. എന്തു തന്നെ വേണമെങ്കിലും ചെയ്യുക എന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അള്ളാഹു പറഞ്ഞ അതേ മാർഗത്തിലായിരിക്കും നിങ്ങൾ സഞ്ചരിക്കുക. പറയുന്നു, അള്ളാഹുവിനെ ഭയക്കുക, എല്ലാം ചെയ്യുക. നിങ്ങൾ വ്യവസായവും എല്ലാം ഉപേക്ഷിച്ച് വികലാംഗരെ പോലെ നിഷ്ക്രിയരായിരിക്കണമെന്ന് ഇസ്ലാം എവിടെയാണ് പഠിപ്പിക്കുന്നത്? മറ്റുള്ളവരെ സേവിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് ഭാരമായി തീരാനും അത് പഠിപ്പിക്കുന്നില്ല. വെറുതെ ഇരിക്കാൻ ഇസ്ലാം പാഠം നൽകുന്നില്ല. ദിക്റിലായി വേണം, അതോടൊപ്പം തൊഴിലും നിർബന്ധമായും ചെയ്യണം. അലസത കാണിക്കുക എന്നത് പാപമായിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് അള്ളാഹുവിനും അവന്റെ റസൂലിനും വേണ്ടി എന്ത് സേവനമാണ് ചെയ്യാൻ സാധിക്കുക? ഭാര്യ മക്കളെ അള്ളാഹു അവന് ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരെ ഇവൻ എവിടെ നിന്നും തീറ്റിപ്പോറ്റും? ഓർക്കുക, ഭൌതികത പൂർണമായും ഉപേക്ഷിക്കണം എന്നതല്ല അള്ളാഹു ഒരിക്കലും ഉദ്ദേശിക്കുന്നത്. മറിച്ച് അള്ളാഹുവിന്റെ ഉദ്ദേശം ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്നതാണ്. കച്ചവടം ചെയ്യുക, കൃഷി നടത്തുക, ജോലി ചെയ്യുക, മറ്റു വേലകളും ചെയ്യുക, ഏത് ജോലിയും ചെയ്താലും എന്തു തന്നെ പ്രവർത്തനങ്ങളിൽ മുഴുകിയാലും തന്റെ ആത്മാവിനെ അള്ളാഹുവിനെ ലംഘിക്കുന്നതിൽ നിന്നും തടയുക. തങ്ങളുടെ നഫ്സിനെ പരിശുദ്ധമാക്കുന്നവരാണ് വിജയിക്കുന്നവർ. ഈ പ്രവർത്തികൾ നിങ്ങളെ അള്ളാഹുവിനെ മറക്കുന്നതാക്കി മാറ്റാതിരിക്കാനായി ആത്മാവിനെ ശുദ്ധീകരിക്കുക. അങ്ങനെയായാൽ നിങ്ങളുടെ ദുന്യാവും ദീനായി തീരുന്നതാണ്. നിയത്ത് ശരിയാണെങ്കിൽ ഈ കച്ചവടവും ജോലിയും തൊഴിലും എല്ലാം ആരാധനയായി മാറുന്നതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുമെന്ന പ്രതിജ്ഞ ഉണ്ടായിരിക്കണം. പറയുന്നു, മനുഷ്യൻ ഭൗതിക ലോകത്തിനായി അല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഹൃദയം വിശുദ്ധമായിരിക്കണം. അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ എങ്ങനെ സാധിക്കുമെന്ന ചിന്തയായിരിക്കണം എപ്പോഴും ഉണ്ടാകേണ്ടത്. അങ്ങനെയാണെങ്കിൽ ദുന്യാവും അവർക്ക് ഹലാലായിത്തീരുന്നതാണ്. ഇന്നമലഅമാലു ബിന്നിയ്യാത്ത്, ഓരോ പ്രവർത്തനത്തിന്റെയും ഫലം അതിന്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ അവസ്ഥയാണ് ഓരോ അഹമ്മദിയുടേതുമായി തീരേണ്ടത്. ദീനിനെ ദുന്യാവിനേക്കാൾ മുന്തിക്കുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തതിന്റെ അർത്ഥം ഞങ്ങളുടെ ദുന്യാവും ദീനിന്റെ കീഴിലായിരിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ പ്രീതിക്കും ലക്ഷ്യങ്ങൾക്കും വിരുദ്ധമായി ഒരു പ്രവർത്തനവും തന്നെ ഞങ്ങളിൽ നിന്നും വരുന്നതല്ല. അതിനാൽ ഈ ചിന്ത വച്ച് പുലർത്തുന്നവരും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. ഈ ചിന്തയില്ലെങ്കിൽ നമ്മുടെ ബയ്യത്ത് നമുക്ക് ഒരു പ്രയോജനവും ചെയ്യില്ല. മസ്ജിദ് നിർമ്മാണവും ഒരു പ്രയോജനവും ചെയ്യില്ല. ഈ ദിനങ്ങളിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ നിങ്ങളുടെ ജൽസയും നടക്കുകയാണ്. ഈ ചിന്തയില്ലെങ്കിൽ ഈ ജൽസയും ഒരു പ്രയോജനവും നൽകില്ല. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതും ഈ ജൽസ ഒരു ഭൌതിക മേളയല്ല എന്നാണ്. അതിനാൽ ഈ ജൽസയിൽ വരുന്നതിന്റെ ഉദ്ദേശ്യവും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുക, മതപരമായ അറിവ് കരസ്ഥമാക്കുക, ആത്മീയ ജ്ഞാനം കരസ്ഥമാക്കുക എന്നിവയാണ്. അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ മസ്ജിദിന്റെ നിർമ്മാണത്തോടുകൂടി നിങ്ങളിൽ പരിശുദ്ധമായ ഒരു മാറ്റമുണ്ടാകേണ്ടതാണ്. ഇനി തബ്ലീഗിനുള്ള പുതിയ വഴികൾ തുറക്കപ്പെടുന്നതാണ് ഇൻഷാ അല്ലാഹു തആല. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ജനങ്ങൾ ഇസ്ലാമിലേക്ക് ശ്രദ്ധ തിരിയും. അതിനാൽ നിങ്ങളുടെ പ്രവർത്തനത്തെയും അള്ളാഹുവിന്റെ പ്രീതിക്ക് അനുകൂലമാക്കി മാറ്റുക. തബ്ലീഗിന്റെ കാര്യത്തിൽ കീഴടങ്ങളുടെയും ജമാഅത്ത് സംവിധാനത്തിന്റെയും ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇവിടെ നാം പൊതുവിൽ ചെയ്തു വരുന്ന തബ്ലീഗ് രീതിയിൽ മാത്രം ആശ്രയിക്കാതിരിക്കുക. ഞങ്ങൾ ചെയ്യുന്നത് മതി എന്ന് പറഞ്ഞ് ഇരുന്നു കളയരുത്. തബ്ലീഗിനായി പുതിയ പുതിയ മാർഗങ്ങൾ അന്വേഷിക്കുകയാണ് വേണ്ടത്. പുതിയ പുതിയ രീതികൾ അവലംബിക്കുക. ഇസ്ലാമിനെ കൂടുതലായി പരിചയപ്പെടുത്തുക. മോറി ഭാഷയിൽ വിശുദ്ധ ഖുർആൻ പരിഭാഷ തയ്യാറായപ്പോൾ ഇതും ജമാഅത്തിനെ പരിചയപ്പെടുത്തുകയുണ്ടായി. രണ്ട് ദിവസം മുമ്പ് നടന്ന പരിപാടിയെക്കുറിച്ച് അവരുടെ ഭാഷയിലുള്ള ടിവിയും റേഡിയോയും വളരെ നല്ല ന്യൂസ് കവറേജ് നൽകുകയുണ്ടായി. മസ്ജിദിന്റെ ഉദ്ഘാടനത്തോടുകൂടി ഒന്നുകൂടി പരിചയപ്പെടുത്തപ്പെടുന്നതാണ്. അള്ളാഹു ഒരുക്കിയിരിക്കുന്ന ഈ എല്ലാ സംവിധാനങ്ങളും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണത്തിനായി നാം ഇതിന് ഉപയോഗിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ പ്രീതി കരസ്ഥമാക്കുന്നവരായി നാം മാറുന്നതാണ്. അതിനാൽ ഇന്ന് നിങ്ങളുടെ ആരാധനയുടെ കടമ നിറവേറ്റുന്നതാണെന്ന് പ്രതിജ്ഞ എടുക്കുന്നതോടൊപ്പം ഉന്നത ധാർമ്മിക ഗുണങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കിക്കൊണ്ടും പരസ്പരമുള്ള സ്നേഹവും സഹകരണവും വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ഈ പ്രദേശവാസികൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക. ഇസ്ലാമിനെതിരിൽ വ്യാപിച്ചിരിക്കുന്ന തെറ്റിദ്ധാരണകളെ അകറ്റാൻ ശ്രമിക്കുക. അംഗസംഖ്യ കുറവാണെങ്കിലും നിങ്ങളുടെ ലക്ഷ്യം സുദൃഢമാണെങ്കിൽ, നല്ല ധൈര്യമുണ്ടെങ്കിൽ ഈ ചെറു സംഘത്തിനും പലതും ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലാഹു എല്ലാവർക്കും ഇതിനുള്ള തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഈ മനോഹരമായ മസ്ജിദ് ലോകത്തുള്ള അഹമ്മദികൾ MTA യിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വിവരണം അറിയാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരിക്കും. ഇതിന്റെ ചുരുങ്ങിയ വിവരണം നൽകുകയാണ്. ഇതിന് വന്ന ചെലവ് $3.1 million. മസ്ജിദ് ബൈത്തുൽ മുഖീത്ത് എന്നാണ് ഇതിന്റെ പേര്. ആദ്യം ഹാളിന്റെ പേരും ഇതായിരുന്നു. ഈ സ്ഥലം നല്ല സ്ഥലത്താണ്. റെയിൽവേ സ്റ്റേഷനും രണ്ട് മെയിൻ റോഡുകൾക്കും വളരെ അടുത്താണ്. 1.25 ഏക്കറാണ് ഇതിന്റെ വിസ്തീർണം. 1999 ഇത് വാങ്ങിയത്. 256 സ്ക്വയർ മീറ്ററിന്റെ ഒരു ഹാൾ മുമ്പുണ്ടായിരുന്നു. 2002 ഇതിനൊക്കെ വേണ്ടി ഒരു പ്രത്യേക ഹാൾ നിർമ്മിച്ചു. 112 സ്ക്വയർ മീറ്ററാണ് അതിന്റെ വിസ്തീർണം. ഇവ രണ്ടും നമസ്കാര സെന്ററായി ഉപയോഗിച്ചു പോന്നു. ഹാളിന്റെ മുകളിൽ മിഷനറിയുടെ വീടുണ്ട്. മസ്ജിദ് 2006 ഞാൻ ഇവിടെ സന്ദർശിച്ചപ്പോൾ മസ്ജിദ് നിർമ്മിക്കാനായി അപേക്ഷിച്ചു. 2012 ജൂലൈ മാസത്തിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. 2013 ഓഗസ്റ്റിലാണ് പണി പൂർത്തിയായത്. 2 നില കെട്ടിടമാണ്. താഴത്തെ നില ലജ്നകൾക്കാണ്. 239 സ്ക്വയർ മീറ്ററാണ് അതിന്റെ വിസ്തീർണം. താഴെ ഓഡിയോ വീഡിയോ റൂം, കോൺഫറൻസ് റൂം, ഒതു ചെയ്യാനുള്ള സൌകര്യങ്ങളെല്ലാം ഉണ്ട്. മിനാരെ പുറത്തുനിന്ന് കാണുന്നതാണ്. MTA മുഖേന ലോകം ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. 18 മീറ്റർ ഉയരമാണുള്ളത്. കുബ്ബയുടെ സൈസ് 8 മീറ്ററാണ്. പള്ളിയുടെ 2 ഹാളുകളിലായി ഇവരുടെ കൌൺസിലിന്റെ കണക്കനുസരിച്ച് 600 ആളുകൾക്ക് നമസ്കരിക്കാൻ സാധിക്കുമെന്നാണ്. ഏകദേശം 750 ആളുകൾക്ക് നമസ്കരിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. കൂടാതെ പഴയ കെട്ടിടത്തിൽ 300 ആളുകൾക്ക് നമസ്കരിക്കാൻ സാധിക്കും. എന്റെ കണക്കനുസരിച്ച് 1000 പേർക്ക് നമസ്കരിക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. 106 കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും. ഇതിനോട് അനുബന്ധിച്ച് ലങ്കർഖാനയും ഉണ്ടാക്കിയിട്ടുണ്ട്. 3.5 ലക്ഷം ന്യൂസിലൻഡ് ഡോളർ അതിനായി ചെലവഴിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്ത് അംഗങ്ങൾ ഇക്കാര്യത്തിൽ വലിയ ത്യാഗങ്ങളാണ് സമർപ്പിച്ചിട്ടുള്ളത്. സ്ത്രീകൾ തങ്ങളുടെ ആഭരണങ്ങൾ നൽകി, കുട്ടികൾ സ്വരുകൂട്ടി വെച്ചിരുന്ന പോക്കറ്റ് മണി മസ്ജിദ് ഫണ്ടിലേക്ക് നൽകി. മാസാവസാനം ജമാഅത്ത് അക്കൌണ്ടിൽ പണമില്ലാത്ത 2 അവസരങ്ങൾ വന്നിരുന്നു എന്നിവർ പറയുന്നു. കോൺട്രാക്ടർക്ക് പേയ്മെന്റ് നൽകേണ്ടതുണ്ടായിരുന്നു. നാഷണൽ ആമിലയും ചില വ്യക്തികളും പെട്ടെന്ന് സംഘടിപ്പിച്ച് 1 ലക്ഷം ഡോളറും ചിലപ്പോൾ അതിനേക്കാളും കൂടുതലും നൽകുകയുണ്ടായി. ചില വ്യക്തികൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 1 ലക്ഷത്തിൽ കൂടുതൽ ഡോളറുകൾ നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ച് ത്യാഗങ്ങൾ ചെയ്യുകയുണ്ടായി. ചെറിയ ഒരു ജമാഅത്താണെങ്കിലും വലിയ വലിയ ത്യാഗമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ചെലവ് വളരെ കൂടുതൽ വന്നിട്ടുണ്ട്. അള്ളാഹു ത്യാഗം ചെയ്ത എല്ലാവർക്കും സാമ്പത്തിക ത്യാഗം ചെയ്യുകയും കഴിയാത്തവർ സമയം നൽകിക്കൊണ്ട് വഖാറ അമൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് അള്ളാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങളിലും സമ്പത്തിലും അനന്തമായ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. ഇവരുടെ ആത്മാർത്ഥതയും കൂറും വർദ്ധിപ്പിക്കട്ടെ. ഇവരുടെ മക്കളെയും എപ്പോഴും അഹമ്മദിയത്തുമായി ബന്ധിപ്പിച്ചു നിർത്തട്ടെ. വിശ്വസ്തയിലും ദൃഢജ്ഞാനത്തിലും വർദ്ധനവ് നൽകട്ടെ. നമസ്കാരത്തിന്റെ കടമ നിറവേറ്റുന്നവരായി മാറ്റട്ടെ. മസ്ജിദിൽ വന്ന് അതിന്റെ കടമ നിറവേറ്റുന്നവരായി മാറട്ടെ. തങ്ങളുടെ വീടുകളെയും ദൈവസ്മരണയിൽ നിറക്കുന്നവരായി മാറ്റട്ടെ. സൃഷ്ടികളോടുള്ള കടമ നിറവേറ്റുന്നവരാക്കി മാറ്റട്ടെ. യഥാർത്ഥ ഇസ്ലാമിക സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നവരായി മാറട്ടെ. നിങ്ങളുടെ ജൽസ നടക്കുകയാണ്. ഈ ദിനങ്ങളിൽ ദുആയിലും കൂടുതലായി ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെല്ലാവരിലും പരിശുദ്ധ മാറ്റം ഉണ്ടാക്കട്ടെ എന്ന് ദുആ ചെയ്യുക. മുമ്പത്തെക്കാളുപരി അള്ളാഹുവിന്റെ ഭയം ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ഈ പരിശുദ്ധ മാറ്റം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയുമാറാകട്ടെ. ജൽസയിൽ വരുന്നവർക്കായി ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത പ്രാർത്ഥനകൾ നാം എല്ലാവരും അതിന്റെ അവകാശികളായി മാറട്ടെ.
അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله اذكروا الله يذكركم وادعوه يستجب لكم وَلَذِكْرُ اللَّهِ أَكْبَرُ